പ്രൈസലോട് 126-ാം സങ്കീർത്തനത്തിൽ യഹോ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് ജനത്തെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പം നിറഞ്ഞിരുന്നു. കാരണം യഹോവൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ അറിയിക്കാം. വീണ്ടും 3-ാം വാക്യം പറഞ്ഞു, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പം ഞങ്ങൾ സന്തോഷിക്കാനുള്ള കാരണം യഹോവ വൻ കാര്യങ്ങളെ ചെയ്തുകൊണ്ടാണ്. ഇത് പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ സന്തോഷിക്കാൻ ദൈവം ഒന്നും ചെയ്യണ്ട. കാരണം പഴയ നിയമത്തിൽ വീണ്ടും ജനനമില്ല, പുതിയ നിയമത്തിലാണ് വീണ്ടും ജനനം. യേശു കർത്താവ് മരിച്ചതിന് ശേഷം യേശു കർത്താവ് മരിച്ചപ്പോൾ നമ്മൾ കൂടെ മരിച്ചു, നമ്മൾ കേട്ടു. യേശു കർത്താവിനെ അടക്കം ചെയ്തപ്പോൾ നമ്മളും കൂടെ അടക്കി. യേശു കർത്താവിനെ ഉയർത്തിയപ്പോൾ, ഉയർപ്പിച്ചപ്പോൾ, പിതാവ് ഉയർപ്പിച്ചപ്പോൾ, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ നമ്മളെ കൂടെ ഉയർപ്പിച്ചു. ഇപ്പം യേശു കർത്താവിനെ ഇരുത്തി കൊടുത്ത് നമ്മളെ ഇരുത്തി. ഇതാണ് നാളെ കേട്ട മെസ്സേജ്. നമ്മുടെ പൊസിഷൻ എന്താണ്? പക്ഷെ അതിനേക്കാൾ വലുത്, നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ആത്മാവ് ഉണർന്നു. ഇതുവരെ സാധിക്കാത്ത, പഴയ നിയമത്തിൽ സാധിക്കാത്ത ഒരു സംഭവം പുതിയ നിയമത്തിൽ സംഭവിച്ചത്. അങ്ങനെ പഴയ നിയമത്തിൽ വീണ്ടും ജനനമില്ല, സാൽവേഷനില്ല. പുതിയ നിയമത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുക. അതാണ് ഗലാത്തരാഞ്ചിൻ്റെ 22 എഴുതിയിരിക്കുന്നത്. അതിലാണ് മലയാളത്തിൽ സന്തോഷം എന്നെഴുതി. അതുകൊണ്ടാണ് ഞങ്ങളന്ന് വൻകാര്യങ്ങളെ ചെയ്തുകൊണ്ട് ഞങ്ങൾ സന്തോഷിച്ചു. പക്ഷേ തെറ്റാണ്, സന്തോഷമല്ല, ആനന്ദമാണ്. സന്തോഷിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് നേട്ടങ്ങളും ലാഭങ്ങളും വിടുതലുകളും ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷിക്കാം. പക്ഷെ എപ്പോഴും അങ്ങനെയല്ലല്ലോ ലൈഫ്. മൗണ്ടൻസിൽ നമുക്ക് സന്തോഷിക്കാം, പക്ഷെ വാലി വരുമ്പോൾ ദൈവം. പക്ഷേ ഈ ജോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് നത്തിങ് ഷുഡ് ഹാപ്പൻ ഫോർ യുവർ ലൈഫ് ടു ബി ജോയ്ഫുൾ. ഇനി ഇത് അകത്തുനിന്ന് വരുന്നതാണ്. ജോയ് എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നെങ്കിലും കണ്ടിട്ട് സന്തോഷിക്കുമ്പോൾ, ഇതൊന്നും കാണാതെ ആനന്ദിക്കുന്നത് ആനന്ദം എന്നുള്ള സംഭവം ദൈവം നമുക്ക് തന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോളി ലാഫ്റ്ററൊക്കെ വന്നപ്പോൾ ഓരോരുത്തരും സാക്ഷ്യം പറഞ്ഞത്, വീട്ടിൽ ചിരിക്കാനൊന്നുമില്ല, വീട്ടിൽ ചിരിക്കാനൊന്നുമില്ല, അങ്ങനെ സന്തോഷിക്കാനൊന്നുമില്ല. അവസ്ഥകൾ അതുപോലെ കഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ സന്തോഷിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്കറിയത്തില്ല. ഇതകത്തുനിന്ന് വരുന്നു, അവിടെ ടെസ്റ്റിമണികളാണ്. ഇന്ന് അത് തന്നെ പറയാനുള്ളത്, ദൈവത്തിൻ്റെ ആനന്ദമുള്ള ദൈവത്തിൻ്റെ പ്രസൻസിലാണ്. സങ്കീർത്തനങ്ങൾ 16:11, ഇൻ ഹിസ് പ്രസൻസ് അല്ലേ ദർ ഇസ് ജോയ്. പഴയ നിയമത്തിൽ മഹാപുരോഹിതന് മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് കയറാം. അദ്ദേഹം അവിടെ ചിരിച്ചതായിട്ടൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല, പേടിച്ച് വിറച്ചാ നിൽക്കുന്നത്. ശേഷ കർത്താവ് മരിച്ച ആ ദിവസം, ആ സ്പോട്ടിൽ യേശു കർത്താവ് പ്രാണൻ വിട്ട നിമിഷം, വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന തിരശ്ശീല മുകളിൽ നിന്ന് രണ്ടായി പിരിഞ്ഞു. അതെന്തിനാ? ആ പ്രസൻസ് പുറത്തു വരുവാൻ. അപ്പം ആ പ്രസൻസ് പുറത്തു വന്നുകൊണ്ട് ഇനി നമുക്ക് ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത് നമുക്ക് ആനന്ദിക്കാൻ കഴിയും. പിന്നെ ആ പ്രസൻസിലാണ് ആനന്ദമുള്ളത്, പ്രസൻസിലാണ് സന്തോഷമുള്ളത് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസിൽ എപ്പോഴും ആനന്ദിക്കുക, കാരണം ആനന്ദത്തിലാണ്. ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. നെഹെമ്യ അവർ നമ്മളത് കഴിഞ്ഞ ദിവസം കേട്ടതാണ്. കാരണം ആനന്ദമാണ് എൻ്റെ ശക്തിയായിരിക്കുന്നത്. അതുകൊണ്ട് ആനന്ദത്തിന് ഒരു കുറവും വേണ്ട, അത് നിറവിൽ നിന്ന് നിറവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വെളിപ്പെടട്ട്. കാണുമ്പോൾ ഭയപ്പെടാവുന്ന ആങ്സൈറ്റി വരുന്നതുമായിട്ട് സംഭവങ്ങളാണ് മുന്നിലെങ്കിൽ അകത്ത് ദൈവം നിറച്ചിരിക്കുന്ന ആനന്ദത്തെ പുറത്തു കൊണ്ടുവരിക. അതുകൊണ്ടാണ് യോബിൽ പറഞ്ഞത്, നാശവും തകർച്ചയും കാണുമ്പോൾ നീ ചിരിക്കും. അതന്നെ സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാരണം വരുന്നുണ്ടടാ, വരുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഞാൻ കരയാനോ സങ്കടപ്പെടാനോ പോകുന്നില്ല. ഞാൻ കാണുന്നതിനെ കണ്ട് ജീവിക്കുന്നവനല്ല, കാണാത്തതിനെ കണ്ട് ജീവിക്കുന്നവനാണ്. ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, സാധാരണ ഒരു മെസ്സേജ് ആയിരുന്നെങ്കിലും എല്ലാവർക്കും വെള്ളം പോലെ മനസ്സിലായി എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇച്ചിരി കട്ടിയുള്ള സബ്ജക്റ്റുകളാണ്, പക്ഷെ നിങ്ങളത് ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. രണ്ട്, നാളെ ലോകം മുഴുവനും യേശു കർത്താവിൻ്റെ ഉയർപ്പ് കൊണ്ടാടുകയാണ്. എന്താണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്നറിയാതെ യേശു കർത്താവിൻ്റെ മരണവും ഉയർപ്പും കൂടെയാണ് നമ്മളെ അടപടലം മാറ്റിയെടുത്തത്. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മളെങ്ങനെയാണ് അനുഭവിക്കേണ്ടത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള മെസ്സേജുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ കേട്ടതും നാളെ കേൾക്കാൻ പോകുന്നതും. അപ്പോൾ നാളെ റിയലി ഒരു സെലിബ്രേഷനാക്കണം. ആ ഒരു മൂഡിൽ തന്നെ വരിക, സങ്കടത്തോടെ വരരുത്. യേശു മരിച്ചത് നമ്മുടെ സങ്കടം മാറ്റുവാനാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോസ്പെറസ് ഡേ ആയി മാറട്ടെ, ഒരു വിക്ടോറിയസ് ഡേ ആയിട്ട് മാറട്ടെ. ഇന്നലെ പറഞ്ഞ പോലെ ടെറ്റലസ്റ്റായി എല്ലാം കൊടുത്തു തീർത്തൊരു വ്യക്തി തലകുനിച്ചല്ലല്ലോ നടക്കുന്നത്, കടം വാങ്ങുമ്പോഴല്ലേ തലകുനിക്കുന്നത്. എല്ലാം കൊടുത്തു തീർക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? യേശു കർത്താവ് എല്ലാം കൊടുത്തു തീർത്തു. ഇനി ഒരുത്തിന് എന്നോടൊന്നും ചോദിക്കാനില്ല, എവറിത്തിങ്സ് പെയ്ഡ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം നമുക്കുണ്ടാകുവാൻ. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ 7:30 തൃശ്ശൂരും 2:30 ഷാർപ്പ് എറണാകുളത്തും മീറ്റിംഗ് ഉണ്ടാകും. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരാളും ഇതിനെ അഗണ്യമാക്കി കളയരുത്. നമുക്ക് ഈസ്റ്റർ ഉണ്ടോ, നമുക്ക് ഗുഡ് ഫ്രൈഡേ ഉണ്ടോ എന്നുള്ളതല്ല, ഇതൊക്കെ വിശേഷ ദിവസങ്ങൾ. ലോകം മൊത്തം ഇതാഘോഷിക്കുമ്പോൾ ഈ ദിവസങ്ങളിലാണ് ആ സബ്ജക്റ്റുമായിട്ട് നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആകുന്നത്. അതുകൊണ്ട് ഇതൊന്നും ലൈവിൽ കേട്ടാൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. കഴിയുന്നത് എത്ര ദൂരത്താണെങ്കിലും കടന്നു വരിക. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വർഷത്തിൽ ഒരിക്കലാണ് ഇങ്ങനത്തെ ഓരോ ഈവൻസ് നമുക്ക് കിട്ടുന്നത്. ആ ഈവൻസിലാണ് നമുക്ക് ഇതുപോലുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കാൻ കഴിയുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.